The editorial.
2025 മാർച്ച് 17 തിങ്കൾ 1200 മീനം 3 ദീപിക എഡിറ്റോറിയൽ. ചാക്കോമാഷല്ല ജോൺസാർ ആകാം. ചാക്കോമാഷിനെ എല്ലാവർക്കും അറിയാം. സ്ഫടികം സിനിമയിലെ ആ കണക്കധ്യാപകന്റെ അപക്വമായ വാക്കുകളും പെരുമാറ്റവും ശിക്ഷാരീതിയും സ്വന്തം വിദ്യാർത്ഥി കൂടിയായ മകന്റെ ഭാവി നശിപ്പിച്ചത് കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ അപൂർവമായെങ്കിലും വിദ്യാർത്ഥികളെ തല്ലിയാൽ തനിച്ചിരുന്നു തേങ്ങിയിരുന്ന ജോൺസാറിനെ അദ്ദേഹം പഠിപ്പിച്ചവർക്കേ അറിയാവൂ. രണ്ട് ധ്രുവങ്ങളിലുള്ള ഈ അധ്യാപകരെ നിരീക്ഷിച്ചാൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ ചെറിയൊരു ചൂരൽ കരുതട്ടെ എന്ന കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി പരാമർശത്തിന്റെ പൊരുളറിയാം. മനുഷ്യാവകാശത്തിന്റെയും ബാലാവകാശത്തിന്റെയും പേരിൽ ശിക്ഷണങ്ങളെ പടിയിറക്കിയതിനു പിന്നാലെ പള്ളിക്കൂടങ്ങളിൽ ഉൾപ്പെടെ പടി കയറിയെത്തിയ അച്ചടക്കരാഹിത്യത്തിന്റെയും അക്രമാസക്തിയുടെയും ലഹരി വ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ കേരളം ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണിത്. 6-ാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ട് അടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. സ്കൂളിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കെതിരെയുള്ള പരാതികളിൽ കേസെടുക്കുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം നടത്തണം. അധ്യാപകരാണ് ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടത്. കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചെറിയൊരു ശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത്. ചൂരൽ പ്രയോഗിക്കാതെ വെറുതെ കയ്യിൽ കരുതുന്നത് പോലും കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്നത്തെ യുവതലമുറയുടെ പെരുമാറ്റം ആശങ്കയുണ്ടാക്കുകയാണ്. ചിലരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. പണ്ട് സ്കൂളുകളിൽ അച്ചടക്കമുണ്ടാക്കാൻ അധ്യാപകരുടെ നിഴൽ മതിയായിരുന്നു. ഇന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിന്റെയും തടഞ്ഞുവച്ചതിന്റെയും മർദ്ദിച്ചതിന്റെയും വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. ഈ രീതി ഇനി പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ അധ്യാപകരെ അറസ്റ്റ് ചെയ്യുകയുമരുത്. അവ്യക്തത ഒട്ടുമില്ലാത്ത നിരീക്ഷണമാണ് ഹൈക്കോടതിയുടേത്. പലർക്കും ഉണ്ടാകുന്ന സംശയം, ചില അധ്യാപകരെങ്കിലും തന്റെ സ്വഭാവ വൈകല്യവും രോക്ഷവും തീർക്കാൻ ശിക്ഷണത്തെ മാറ്റാറില്ലേ എന്നതാണ്. ഉണ്ട്. മൂല്യങ്ങളും ഗുരുസ്ഥാനീയതയും എന്താണെന്ന് അറിയാത്തവരുണ്ട്. ശമ്പളത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരും തിന്മകളോട് സന്ധി ചെയ്യുന്നവരുമൊക്കെയുണ്ട്. പക്ഷേ കുട്ടികളിൽ ഒരാൾക്കെങ്കിലും കാലിടറിയാൽ നെഞ്ചുപിടയുന്നവരാണ് ഇന്നും അധ്യാപകരിലേറെയും. രണ്ട് ഉപമകൾ പറയാം. മലയാളത്തിന്റെ അഭിനയ പ്രതിഭ തിലകൻ അനശ്വരമാക്കിയ കഥാപാത്രമാണ് ഭദ്രന്റെ സ്ഫടികം സിനിമയിലെ ചാക്കോമാഷ്. വിദ്യാർത്ഥിയുടെ പ്രതിഭ തിരിച്ചറിയാത്ത ആ കണക്കധ്യാപകൻ എല്ലാറ്റിനെയും കണക്കുകൊണ്ട് അളന്നു. ശിക്ഷാ വൈകല്യത്തിലൂടെയും കുട്ടികൾക്കിടയിലെ താരതമ്യങ്ങളിലൂടെയും സ്വന്തം മകൻ തോമസ് ചാക്കോയെ അദ്ദേഹം വില്ലനായ ആട് തോമയാക്കി മാറ്റിയതാണ് കഥ. ഒരധ്യാപകനും പിതാവും എന്താകരുതെന്ന് കേരളത്തെ ഇത്ര സ്ഫടിക വ്യക്തതയോടെ പഠിപ്പിച്ച മറ്റൊരു സിനിമയില്ല. ഇനി സിനിമയിലല്ലാത്ത മറ്റൊരു അധ്യാപകനെ കുറിച്ച് പറയാം. 1960-80കളിൽ കോട്ടയം അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു കളരിക്കൽ ജോൺ. പഠിപ്പിക്കുന്നതിനിടെ ആരെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അദ്ദേഹം ആ വിദ്യാർത്ഥി ഇരിക്കുന്നിടത്തെത്തി ചൂരലിനോ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനോ ഒരടി വെച്ചുകൊടുക്കും. തുടർന്ന് അപൂർവമായൊരു കാഴ്ചയാണ്. അധ്യാപനം നിർത്തി കസേരയിൽ മുഖം പൊത്തിയിരിക്കുന്ന സാറിനെയാണ് പിന്നെ കുട്ടികൾ കാണുന്നത്. അല്പം കഴിഞ്ഞ് തുവാലയെടുത്ത് അദ്ദേഹം കണ്ണു തുടയ്ക്കും. അപ്പോഴേക്കും കുട്ടികളെല്ലാം സങ്കടം കൊണ്ട് മിണ്ടാനാകാത്ത അവസ്ഥയിലായിരിക്കും. പലരും തല കുമ്പിട്ടിരിക്കുകയായിരിക്കും. മിനിറ്റുകൾക്ക് ശേഷം ക്ലാസ് തുടരുന്ന ജോൺ സാറിന്റെ കയ്യിൽ നിന്ന് രണ്ടാമതൊരിക്കൽ തല്ലുവാങ്ങേണ്ടി വന്ന ആരുമുണ്ടായിരുന്നില്ല. തല്ലുകൊണ്ട വിദ്യാർത്ഥിയെ പിന്നീട് കാണുമ്പോൾ അദ്ദേഹം തോളിൽ കൈവച്ച് ചേർത്ത് നിർത്തുന്നതും പതിവായിരുന്നു. ജോൺ സാർ മരിച്ചിട്ട് വർഷങ്ങളായി. പക്ഷെ അദ്ദേഹത്തെ പോലെ തേങ്ങിക്കരയുന്നില്ലെങ്കിലും വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരധ്യാപകനും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാത്തവരുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ കോടതി മുറിയിൽ നിയമത്തിന്റെ ചൂരലുണ്ടല്ലോ. കോടതിയുടെ പരാമർശം ഒരു വടിയെക്കുറിച്ച് മാത്രമല്ലെന്നും മാതൃകാപരമായി ശിക്ഷിച്ചും ശാസിച്ചും നേർവഴിക്ക് നടത്താനുള്ള അധ്യാപകന്റെ അധികാരത്തെക്കുറിച്ചാണെന്ന് കൂടി തിരിച്ചറിയണം. അവർ സത്യത്തിൽ ഭയന്നു മാറുകയാണ്. മക്കളെ തൊട്ടെന്നറിഞ്ഞാൽ കാര്യമറിയാതെ പാഞ്ഞെത്തി അധ്യാപകനെ കുറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അവരിൽ പലർക്കുമുള്ള ശിക്ഷ മക്കൾ തന്നെ താമസിയാതെ കൊടുത്തിട്ടുമുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും മാത്രമല്ല, പണ്ടൊക്കെ ഒരു കുട്ടി തെറ്റു ചെയ്യുന്നത് കണ്ടാൽ അയൽക്കാരോ നാട്ടുകാരോ പോലും ഇടപെടാറുണ്ടായിരുന്നു. ഇപ്പോൾ പേടിച്ചിട്ട് കണ്ണടയ്ക്കുകയേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിലും പൊതുവഴിയിലും പരസ്പരം ഏറ്റുമുട്ടുന്ന കുട്ടികളെ തടയാൻ പോലും ആരുമില്ല. രാഷ്ട്രീയക്കാരെയും വിദ്യാർത്ഥി സംഘടനകളെയും ഭയന്ന് പോലീസും നോക്കിയും കണ്ടുമാണ് ഇടപെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോടതിയുടെ നിരീക്ഷണം പ്രതീക്ഷയുണർത്തുന്നത്. അക്രമലഹരി വേലിയേറ്റങ്ങളിൽ മുങ്ങിത്താഴുന്ന വിദ്യാർത്ഥികളെ മരണസാഗരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കണം. ശിക്ഷിക്കുന്നിടത്ത് തീരരുത് അധ്യാപകന്റെ ശിക്ഷണം. ക്ലാസ് മുറിയിലും വരാന്തയിലും മൈതാനത്തും വിദ്യാർത്ഥിക്ക് മേൽ അധ്യാപകന്റെ കണ്ണുണ്ടാകണം. തല്ലുകൊണ്ടത് വിദ്യാർത്ഥിയുടെ മനസ്സിലല്ലെന്ന് ഉറപ്പാക്കണം. വിരലിലെണ്ണാവുന്നവരാണ് ചാക്കോ മാഷുമാർ. മറ്റുള്ളവർ ജോൺ സാറിനെ പോലെയാണ്. സ്വന്തം വിദ്യാർത്ഥികളിൽ ഒരാളെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ, ഒരാൾക്കെങ്കിലും മാർക്ക് ഇത്തിരി കുറഞ്ഞാൽ, ആരെങ്കിലും അധ്യാപകർക്കെതിരെ കൈ ഉയർത്തിയാൽ, മയക്കുമരുന്നിന് അടിമയായാൽ, സഹവിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് തല്ലിയാൽ, റാഗിങ്ങിന്റെ പേരിൽ അറസ്റ്റിലായാൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവർ, വിദ്യാർത്ഥിയെ തല്ലുമ്പോൾ സ്വന്തം ദേഹത്ത് കൊള്ളുന്നവർ, അവരുടെ കയ്യിൽ ചെറിയൊരു വടി കൊടുക്കാൻ ഇത്ര ആശങ്കപ്പെടേണ്ടതുണ്ടോ? അക്രമ രാഷ്ട്രീയവും സിനിമയും മയക്കുമരുന്നും മാഫിയയും മൊബൈൽ ഫോൺ അടിമത്തവും മാതാപിതാക്കളുടെ ദുർമാതൃകയും താറുമാറാക്കിയ യൗവനത്തെ തിരിച്ചെത്തിക്കാനുള്ള മാന്ത്രിക വടിയൊന്നും ആകില്ല അധ്യാപകന്റെ കയ്യിലുള്ളത്. പക്ഷേ വിവരദാതാവോ മാർക്കുൽപാദക യന്ത്രമോ ആക്കി തരം താഴ്ത്തിയ അധ്യാപകരെ മോചിപ്പിച്ചാൽ കുറെ പേരെയെങ്കിലും നരകവാതിൽ കടക്കാതെ അവർ കാത്തുകൊള്ളും. വിദ്യാഭ്യാസ വിചക്ഷണർ ഉറങ്ങിയെടുത്ത് കോടതി ഉണർന്നതുപോലെ തോന്നുന്നു.
The editorial.